loving Auckland. Our diversity.
നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്ന് മാർക്കറ്റ് പൾസ്. ഇതിൽ ബ്രാഹ്മിൻ ഫുഡ്സിന്റെ ഫൗണ്ടിംഗ് ഫാമിലി മെമ്പറും വിഷ്ണുഭവൻ ഫുഡ്സിന്റെ എം ഡിയുമായ ശ്രീനാഥ് വിഷ്ണുവും മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുന്നോസുമായുള്ള സംഭാഷണം.
ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. സ്വാഗതം. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ ബിസിനസ് പൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു പുനൂസ്. എന്നോടൊപ്പം ഇന്ന് ചേരുന്നു കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ബ്രാൻഡ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിന്റെ ഫൗണ്ടിംഗ് ഫാമിലി മെമ്പറും വിഷ്ണുഭവൻ പ്രൊഡക്ട്സിന്റെ എം ഡിയുമായ ശ്രീനാഥ് വിഷ്ണു നമ്പൂതിരി. സ്വാഗതം ശ്രീനാഥ് നമ്മുടെ ഈ ഷോയിലേക്ക്.
നമസ്കാരം
ശ്രീനാഥ്. കേരളത്തിൽ നിന്നും ന്യൂസിലൻഡിൽ എത്തിയിരിക്കുകയാണ്, എന്താണ് ഉദ്ദേശം?
ന്യൂസിലൻഡിലെ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്.
വളരെ സന്തോഷം. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം ബ്രാഹ്മിൻസ് ബ്രാൻഡാണോ ചെയ്യുന്നത്, അതോ പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടോ?
2023 ബ്രാഹ്മിൻസ് ബ്രാൻഡ് വിപ്രോ എന്റർപ്രൈസസ് ഏറ്റെടുത്തിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ കയ്യിൽ നിന്ന്. അതിനുശേഷം വിഷ്ണുഭവൻ എന്നുള്ള പേരിൽ, വിഷ്ണുഭവൻ എന്നുള്ള പേര് എന്റെ ഫാദറിന്റെ വിഷ്ണു നമ്പൂതിരി എന്നുള്ള പേരിൽ നിന്നാണ് ഞങ്ങൾ ഡിറൈവ് ചെയ്തത്. ആ ബ്രാൻഡിൽ ഫ്രോസൺ ഫുഡ്സ്, വെജിറ്റേറിയൻ ഫ്രോസൺ ഫുഡ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. ന്യൂസിലൻഡ് നമ്മുടെ നല്ലൊരു മാർക്കറ്റാണ്.
ഫ്രോസൺ ഫുഡ്സ് ഒരു പുതിയ മേഖലയായിരിക്കും നിങ്ങളുടെ ഒരു വ്യവസായ ശൃംഖല വെച്ച് നോക്കുമ്പോൾ.
ഫ്രോസൺ ഫുഡ്സ് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. കാരണം ലോകം മുഴുവൻ ഒരുപാട് തിരക്കുകളിലേക്ക് നമ്മൾ കസ്റ്റമേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ ഏറ്റവും സേഫായി പ്രിപ്പയർ ചെയ്ത് അത്തരം ഫുഡുകൾ കൺസ്യൂം ചെയ്യാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഫ്രോസൺ ഫുഡ്. ഫ്രീസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേഷൻ മെത്തേഡാണ്. ബാക്കി ഏതൊരു പ്രിസർവേഷൻ മെത്തേഡിനേക്കാൾ നാച്ചുറൽ ആണ്. കാരണം തണുപ്പാണ് അതിന്റെ പ്രിസർവേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് ബ്രാൻഡുകൾ ഇതിൽ വരുന്നുണ്ട്, ഒത്തിരി സപ്ലയേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ റെസിപ്പി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫ്രോസൺ ഫുഡ് കമ്പനികളുടെ കയ്യിൽ മാത്രമേ കാണുള്ളൂ.
തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് മുൻ തലമുറയിലെ ആൾക്കാര് കുക്കിങ്ങിന് സ്പെൻഡ് ചെയ്ത ടൈം പോലെയൊന്നും ഇനിയുള്ള തലമുറകളും ചെയ്യുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയില്ല. അപ്പം ഈസി മെത്തേഡായിരിക്കും എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പൊ അവരെ കൂടെ മുൻകരുതിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു അപ്രോച്ച് എടുത്തിട്ടുണ്ടാവുക.
തീർച്ചയായിട്ടും. കാരണം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നൊരു ഫാമിലി അവിടെ, അത് ന്യൂസിലൻഡിലായാലും യുഎസിലായാലും കേരളത്തിലായാലും ഏത് ഭാഗത്തായാലും രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയില്ല, ന്യൂക്ലിയർ ഫാമിലികളിൽ കുക്കിങ്ങിനും കൂടെ ഉള്ള അവർ സമയം അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് വളരെ കുറവാണ്. അവരുടെ സമയം കൂടുതൽ ഫാമിലിയോടൊപ്പം ചെലവിടാനും അവരുടെ മറ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. കുക്കിംഗ് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളതല്ല, കുക്കിംഗ് എൻജോയ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുവാണ്. മെജോറിറ്റി ആളുകൾക്കും അവരുടെ സമയം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാൻ ഒരവസരം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഫുഡ് റെഡിയായി അവരുടെ കയ്യിൽ കിട്ടുന്നു, ജസ്റ്റ് ഹീറ്റ് ആൻഡ് ഈറ്റ്, അത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ടെക്സ്ചർ, ടേസ്റ്റ്, ഫ്രഷ്നെസ് എല്ലാം ഏതാണ്ട് അതുപോലെ തന്നെ 99% റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്രോസൺ ഫുഡിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്നത്.
ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഒന്ന് ഒരു ചുരുക്കമായിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു റേഞ്ച് പറഞ്ഞു തരാമോ? നമ്മുടെ ഇവിടെയുള്ള ന്യൂസിലൻഡ് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാമല്ലോ എന്തൊക്കെയാണ് അവൈലബിൾ എന്ന്.
ന്യൂസിലാൻഡ് കസ്റ്റമേഴ്സ് ഓൾറെഡി ഇതിനെപ്പറ്റി വളരെ അവെയറാണ്. കാരണം ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പൊ തന്നെ ഉണ്ട്. ഞങ്ങളുടേത് വെജിറ്റേറിയൻ സെഗ്മെന്റ് ആണ്. പ്രൊഡക്റ്റിന്റെ എണ്ണം പറഞ്ഞാൽ ഏകദേശം 100 പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ട്രഡീഷണൽ കേരള പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റുകളുണ്ട്. അധികം താമസിക്കാതെ നോർത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്നാക്സ് ഉണ്ട്, ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനെയുള്ള നാടൻ സ്നാക്സ് നമുക്കുണ്ട്. കറികളുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന, ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കറികളാണ്.
സാമ്പാറുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം, ഇന്ത്യക്കാർ തന്നെ മലയാളികളെ കാണുമ്പോൾ പെട്ടെന്ന് പറയും നിങ്ങളുടെ സാമ്പാർ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. അതിൽ തന്നെ ബ്രാഹ്മിൻ സാമ്പാർ പൗഡറാണ് മുന്നിൽ നിൽക്കുന്നത്. ഷെൽഫിൽ എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ. അതുകൊണ്ട് ചോദിച്ചതാണ്, സാമ്പാറും അവൈലബിൾ ആണ്?
തീർച്ചയായിട്ടും. ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ എന്റെ ഫാദർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ലെജൻഡറി റെസിപ്പിയാണ് അതിലുള്ളത്. അത് ഇതുവരെ ചേഞ്ച് ചെയ്യാതെ തന്നെ മുമ്പോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. വിപ്രോയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ടേസ്റ്റ് ആ പ്രൊഡക്റ്റിനുണ്ട്. അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ തന്നെ യൂസ് ചെയ്തിട്ടാണ് വിഷ്ണുഭവൻ സാമ്പാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
മറ്റ് പ്രോഡക്ട്സ് ഒരു ടോപ്പ് 10 എന്ന് പറയാവുന്ന എന്തൊക്കെ പ്രോഡക്ട്സ് ആയിരിക്കും?
ഗ്രേറ്റഡ് കോക്കനട്ട് നമുക്കുണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ കോക്കനട്ട്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. കാരണം ഫ്രോസൺ ആയിട്ടിരിക്കുന്ന കോക്കനട്ട് നമുക്കറിയാം, അതൊന്ന് ഉടച്ചെടുക്കാൻ ഒത്തിരി താമസമുണ്ട്. ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഫ്രീ ഫ്ലോ ആയിട്ടുള്ള കോക്കനട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബ്രെഡഡ് ഐറ്റംസ് ഒത്തിരി നന്നായിട്ട് പോകുന്നുണ്ട്. പൊറോട്ട, ഇന്ത്യൻ ബ്രെഡ്സ്, ചപ്പാത്തി, പൊറോട്ട, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സ്നാക്സ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കറികൾ, കുറച്ച് സ്വീറ്റ്സ് നമുക്കുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംബോസ്, ഇഡ്ഡലി, ഇടിയപ്പം, അതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റുകളാണ്.
ഓ, ഈ ന്യൂസിലാൻഡ് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ന്യൂസിലാൻഡ് മാർക്കറ്റിനെ ഒരു വ്യവസായി എന്ന രീതിയിൽ ശ്രീനാഥ് കാണുന്നത്?
പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂസിലാൻഡ് മാർക്കറ്റ് ഒരു മാനേജബിൾ സൈസിലുള്ള മാർക്കറ്റാണ്. കാരണം നമ്പർ ഓഫ് റീറ്റെയിലേഴ്സ് ഒരുപാടില്ല. ഉള്ള റീറ്റെയിലേഴ്സിനെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. അവരുടെ അവിടെ എന്ത് നടന്നാലും പെട്ടെന്ന് നമുക്ക് അറിയാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ നമുക്കുണ്ട് ഇവിടെ, ഓക്കലെ ട്രേഡേഴ്സ്, ആരോൺ. നല്ല രീതിയിൽ മാർക്കറ്റിൽ എന്ത് ഫീഡ്ബാക്ക് വന്നാലും അത് നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് വിളിച്ചു പറയും. അതനുസരിച്ച് പ്രൊഡക്റ്റ് ഫൈൻ ട്യൂൺ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മാർക്കറ്റാണ്. വലിയ മാർക്കറ്റിൽ ചിലപ്പോൾ ഇത് സാധിച്ചെന്ന് വരുന്നില്ല. കാരണം ഞങ്ങൾ കരുതുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ അതൊരു നല്ല കസ്റ്റമറാണ്. കാരണം ആ കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് ബ്രാൻഡ് സ്വിച്ച് ചെയ്ത് വേറൊരു ബ്രാൻഡിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഹി വാസ് കൈൻഡ് ഇനഫ് ഓർ ഹി ഓർ ഷീ ദേ വർ കൈൻഡ് ഇനഫ് ടു ഇൻഫോം അസ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ അവർ തരുവാണ്. അപ്പൊ അങ്ങനെ അത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ചെറിയ മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റിസോൾവ് ചെയ്യാതെ വീണ്ടും കറക്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് കൊടുത്തത് ഫീഡ്ബാക്ക് വീണ്ടും അറിയാനൊക്കെ പറ്റും. മാനേജബിൾ സൈസാണ്. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാല് ഈ കസ്റ്റമേഴ്സും ഷോപ്പ് കീപ്പേഴ്സും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ്.
പേഴ്സണൽ
റിലേഷൻഷിപ്പ് ഒത്തിരി ഉണ്ട്. വളരെ ഹൃദയം കൊണ്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം അതൊരു ഡൊമസ്റ്റിക് ഗെറ്റ് ടുഗദർ പലപ്പോഴും ഷോപ്പുകളിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് ദേ ആർ ട്രൈങ് ടു എക്സ്പീരിയൻസ് ദെയർ ഹോം ലാൻഡ്. കേരളത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇന്ത്യൻ സ്റ്റോറുകളിലേക്ക് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ആ സ്മെല്ലും ആ ഒരു സ്പൈസസിന്റെ എല്ലാം കൂടെ ഉള്ള അരോമ ഇതെല്ലാം കൂടെ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ന്യൂസിലാൻഡ് മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റാണ്.
വളരെ നല്ലൊരു ഒബ്സർവേഷൻ ആണ് ശ്രീനാഥ് ഇപ്പൊ ഞങ്ങളുമായിട്ട് പങ്കുവച്ചത്. കാരണം നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ പോകുമ്പോൾ നമ്മളെ പേരെടുത്ത് വിളിക്കുന്ന ഒരു ഷോപ്പ് കീപ്പറെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അത് ഒത്തിരി മാറി കാണാം. കാരണം കുറെ കോർപ്പറേറ്റ്സ് ഇന്ത്യയിലും എറണാകുളത്തുമൊക്കെ വന്ന സ്ഥിതിക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ തിരിച്ചുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ഹോംലി ഫീലിംഗ് ആണ് ഞങ്ങളുടെ ഒരു ഗ്രോസറി പർച്ചേസിൽ നടക്കുന്നത്. ഇപ്പൊ വിപ്രോയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഞാനൊരു സാധാരണ കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, നമുക്ക് തോന്നും വിപ്രോയ്ക്ക് താങ്കൾ ബ്രാഹ്മിൻസ് ഫുഡ് നിങ്ങൾ മെർജിങ്ങും അക്വിസിഷനും നടന്ന സമയത്ത് ന്യായമായ ഒരു തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നും ആ അത്രയും പൈസയൊക്കെ കിട്ടുന്നില്ലേ, മോഹൻലാൽ ഒരു സിനിമയെ പറയുന്ന പോലെ ജോലി കിട്ടിയിട്ട് വേണം അവധി എടുത്തിരിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇത്രയൊക്കെ കിട്ടിയതല്ലേ, ഇനി സുഖമായിട്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കാമെന്ന് തോന്നിയിരുന്നില്ലേ?
അങ്ങനെ തോന്നിയാൽ നിങ്ങളെല്ലാരും ഇവിടെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. കാരണം കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, മാർക്കറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഇതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ലഹരിയാണ് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് FMCG ഫുഡ് സെഗ്മെന്റിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തൊരു ഓണ്ടർപ്രണർക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ഇറ്റ്സ് ടു ഏർലി ടു റിട്ടയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കിട്ടുന്നൊരു ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് ഡിസൈഡ് ചെയ്തതാണ്. ഫുഡ് തന്നെ അത് ലോകത്തെല്ലായിടത്തുള്ള കസ്റ്റമേഴ്സിനെ കാണാൻ സാധിക്കുന്ന, നേരിട്ട് പോയി കാണാനും ആ മാർക്കറ്റിന്റെ ഭാഗമാവാനും സാധിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല, അതിന്റെ ഒരു പാർട്ടാവുക. കാരണം അതൊരു ഒരു വല്ലാത്ത ലഹരിയാണ് ശരിക്കും. അതിനുവേണ്ടി ആ ഒരു അവസരങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് ശരിക്കും ഈ ബിസിനസ്സിലേക്ക് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയത്.
അങ്ങനെയാണ് വിഷ്ണുഭവൻ എന്ന ബ്രാൻഡ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് ഇടാൻ കാര്യം?
ബ്രാൻഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഇന്റേണൽ ടീമിലും എല്ലായിടത്തും ഒരു ഒപ്പീനിയൻ എടുത്തിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഫൗണ്ടർ ചെയർമാന്റെ ഫാദറിന്റെ, അദ്ദേഹം സദേൺ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു ലെജൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫുഡ് ഇൻഡസ്ട്രിയോടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെ വിഷ്ണുഭവൻ എന്നുള്ള ഒരു ബ്രാൻഡ്, വിഷ്ണു നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുള്ള ആദ്യത്തെ വാക്ക് എടുത്തിട്ട് അതിനുശേഷം ഭവൻ എന്നും കൂടെ ആഡ് ചെയ്ത്. ഭവൻ മീൻസ് അദ്ദേഹത്തിന്റെ ഒരു വാസസ്ഥലം, മീൻസ് ഹിസ് പ്രസൻസ് ഈസ് ഓൾവേസ് ദെയർ. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന അങ്ങനെയാണ്, അതുകൊണ്ടാണ് പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് ആ ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ കാരണം.
വളരെ നല്ലൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും നിങ്ങളുടെ ബ്രാൻഡിന്. താങ്കളുടെ പിതാവ് ബാക്കി വെച്ചിട്ട് പോയതൊരു വലിയ ലീഗസിയാണ് എന്നാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലായത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിലേക്കുള്ള കടന്നുവരവ്?
അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു, 23 ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. 22-23 ബിസിനസ്സുകൾ ഞങ്ങളെ അറിവ് വെച്ച്. ബ്രാഹ്മിൻസ് 24-ാമത്തെ ബിസിനസ്സായിരുന്നു എന്റെ ഓർമ്മ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെ ഏതൊക്കെ ബിസിനസ്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പാളിച്ച് വന്നു അത് മുമ്പോട്ട് പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, എക്സിറ്റ് ഈസ് നോട്ട് എ ബാഡ് വേർഡ്. കാരണം യു ട്രൈഡ്, ഡിഡ് ഇൻ വർക്ക്, ഇറ്റ്സ് ഓക്കെ, മൂവ് ഓൺ, അടുത്ത ബിസിനസ്സിലേക്ക്, അടുത്ത മേഖലയിലേക്ക് കിടക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടോ. വല്ലാത്ത വിൽപ്പവറുള്ളൊരു വ്യക്തിയായിരുന്നു. എന്തിലും പോസിറ്റിവിറ്റി കാണുന്ന ഒരു ഇഷ്യൂ ഉണ്ടായോ ഓക്കെ നല്ലതിനായിരിക്കും, അങ്ങനെ കാണുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മിൻസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സൈക്കിളിലാണ് പ്രൊഡക്റ്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു സൈക്കിളിൽ അദ്ദേഹം തന്നെ പ്രൊഡക്റ്റ് പൊടിച്ച് പുറകിൽ വെച്ച് കെട്ടി തൊടുപുഴയിലെ ഷോപ്പുകളിലൊക്കെ കൊണ്ട് കൊടുത്ത്, അങ്ങനെ അന്നൊന്നും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എടുക്കില്ല. പതുക്കെ പതുക്കെ കസ്റ്റമേഴ്സിനോട് ഇപ്പോഴത്തെ പറഞ്ഞ് ഷോപ്പുകളിൽ അദ്ദേഹം തന്നെ പോയി നിൽക്കും. ചില സമയത്ത് ഒരു സെയിൽസ്മാനെ പോലെ വരുന്ന കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റുകൾ കൊടുത്ത് അങ്ങനെ എടുത്ത്, അന്ന് കറി പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നൊരു ശീലം വരുന്നേ ഉള്ളൂ. ആവശ്യമുള്ളതൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. അതിൽ നിന്നൊക്കെ മാറി ഇൻസ്റ്റന്റ് ഫുഡ്സിലേക്ക്, ഇൻസ്റ്റന്റ് ഫുഡ്സ് അല്ല, കറി പൗഡർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കസ്റ്റമേഴ്സ് വരുന്ന സമയം കസ്റ്റമേഴ്സിനെ പതുക്കെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടു. പതുക്കെ ആ സൈക്കിൾ എന്നുള്ള ഒരു സ്കൂട്ടറായി. അതിനുശേഷം പതുക്കെ ഒരു ചെറിയൊരു ഓട്ടോ അദ്ദേഹം എടുത്തു, കുറച്ചുകൂടി അടുത്ത സിറ്റികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും ക്വാളിറ്റി നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും ബ്രാൻഡ് വളർന്നു. 2006 ആയപ്പോഴത്തേക്കും പോസ്റ്റ് ഗ്രാജുവേഷനെ കഴിഞ്ഞ് ഞങ്ങൾ ജോയിൻ ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വിവാഹം കഴിഞ്ഞ് വൈഫ് ജോയിൻ ചെയ്തു. അങ്ങനെ ടീം വലുതായി തുടങ്ങി. അങ്ങനെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കും പ്രൊഡക്റ്റ് എത്തി. ഒരു പിന്നെ അദ്ദേഹത്തിന് അസുഖങ്ങൾ ബാധിച്ചു, കാരണം കിഡ്നി ഡിസീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഞങ്ങളുടെ ഒരു അഡ്വൈസർ എന്നുള്ള അഡ്വൈസർ എന്നുള്ള രീതിയിലേക്ക് ചെയർമാൻ പൊസിഷനിലേക്ക് അദ്ദേഹം മാറി. ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നു. ആക്റ്റീവായിട്ട് ഓൺ ഗ്രൗണ്ട് എക്സിക്യൂഷൻ ഞങ്ങളായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ബ്രാഹ്മിൻസ് വളർന്നത്.
നല്ലൊരു ബിസിനസ് പാഠം കൂടെയാണ് ഇപ്പൊ ശ്രീനാഥ് പങ്കുവച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്റർപ്രണേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചെറിയൊരു പരാജയം കാണുമ്പോൾ എല്ലാവർക്കും വലിയ വലിയ ഡ്രീംസ് കാണും, പക്ഷെ ചെറിയൊരു തടസ്സം കാണുമ്പോൾ പെട്ടെന്ന് അത് നിർത്തി വേറൊന്ന് ട്രൈ ചെയ്യും. അപ്പൊ ഏകദേശം 23-24 കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് ഫൈനലി ഇതാണ് എന്റെ വഴി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് വലിയൊരു സാമ്രാജ്യം തന്നെ തുറന്നു തരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും രണ്ട് മാർക്കറ്റിലും ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്പെഷ്യലി ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്?
ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്താൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ആ എൻ പോയിന്റിൽ പോയി ആ പ്രൊഡക്റ്റുകൾ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും മനസ്സിൽ വരും, എറർ ഉണ്ടായി അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കോൾ ബാക്ക് ചെയ്യണം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൺസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
കയ്യിൽ നിന്ന് പോയി.
പിന്നെ അത് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് തിരിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈസി അല്ല. ഡിസ്പോസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് പറ്റാത്ത പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ തന്നെ അതൊരു കോസ്റ്റ്ലി അഫെയറാണ്. അപ്പം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇത് ഒരുപാട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി അല്ല എക്സ്പോർട്ട്.
ജാവ ഈസി അല്ലെന്ന് പറഞ്ഞ പോലെ പല മാർക്കറ്റിലും പലതരം ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം യു എസ് മാർക്കറ്റ് വലിയൊരു മാർക്കറ്റായിരിക്കും, യൂറോപ്യൻ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, അങ്ങനെയുള്ള മാർക്കറ്റിലെ പലതരം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടി വരുമല്ലോ. ന്യൂസിലൻഡിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ?
ന്യൂസിലൻഡ് ബയോഡൈവേഴ്സിറ്റിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്തെങ്കിലും ആഘാതം ഏൽപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വരെ ഇമ്പോർട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് റോ പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുക്ക്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ലേബലിംഗിൽ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ന്യൂട്രീഷൻ ഫാക്ട്സ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ, പിന്നെ ഡയറി പ്രൊഡക്ട്സ്, അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് ലൈസൻസുകളും കാര്യങ്ങളും എടുക്കണം, സൂ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ എടുക്കേണ്ടി വരും. ന്യൂസിലൻഡ് ശരിക്കും ബയോഡൈവേഴ്സിറ്റി ശ്രദ്ധിക്കുന്ന രാജ്യമായതുകൊണ്ട് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പ്രോസസ്ഡ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. റോ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യണത് വളരെ സൂക്ഷിച്ചു വേണം. കണ്ടെയ്നറുകളും സ്റ്റോക്കും ചിലപ്പോൾ സ്റ്റക്ക് ആവാനും റിജക്റ്റഡ് ആവാനും ഉള്ള എല്ലാ ചാൻസും ഉണ്ട്.
അത് വളരെ നല്ലൊരു അഷുറൻസ് ഞങ്ങളെ പോലുള്ള കസ്റ്റമർക്ക്, ഈ എൻഡിലിരിക്കുന്ന കസ്റ്റമേഴ്സ് തരുന്നൊരു കാര്യമാണ് ഇപ്പൊ ശ്രീന അത് വളരെ വിശദമായിട്ട് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഇതുപോലുള്ള പ്രോഡക്ട്സ് ഇപ്പം എൻ നമ്പർ ഓഫ് പ്രോഡക്ട്സും ബ്രാൻഡ്സും ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ന്യൂസിലൻഡിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിൽ. അതിനോടൊപ്പം തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ് പല ബ്രാൻഡ്സും ഇപ്പം നിങ്ങളെ തന്നെ 3 വർഷം മുമ്പ് വിപ്രോ ബ്രാമിൻസ് ഫുഡിനെ അക്വയർ ചെയ്യുന്നു. അതുപോലെ നിറവറ പോലത്തെ ബ്രാൻഡ്, ഈസ്റ്റേൺ പോലത്തെ ബ്രാൻഡുകൾ, ഞാൻ എല്ലാ ബ്രാൻഡുകളുടെയും പേര് പറയുന്നില്ല. ഇങ്ങനെ കോൺഗ്ലോമറേറ്റ്സ് ഇത് അക്വയർ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് ശ്രീനാഥിന് എന്തൊരു കമന്റാണ് പറയാനുള്ളത്?
ഇത് കോവിഡിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. കാരണം കോവിഡിന്റെ സമയത്ത് ലോകം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസിലിയന്റ് ആയിട്ട് നിൽക്കുന്ന ചുരുക്കം ഇൻഡസ്ട്രികളിൽ ഒന്ന് ഫുഡ് പ്രോസസിംഗ് ആയിരുന്നു. ഇപ്പൊ എല്ലാ വലിയ കമ്പനികളും അല്ലെ വലിയ കോർപ്പറേഷനുകളും കോർപ്പറേറ്റ്സും ശ്രദ്ധിക്കാതിരുന്ന ഒരു ഏരിയ ഫുഡ് പ്രോസസിംഗ് ആയിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി റെസിലിയന്റ് ആയിട്ടുള്ള സെക്ടർ ഫുഡ് പ്രോസസിംഗ് ആണ്, അപ്പൊ അതിലും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. കോവിഡിന് ശേഷമാണ് ഫുഡ് പ്രോസസിംഗിൽ ഇത്ര അക്വിസിഷൻ വന്നതെന്നാണ് എന്റെ പേഴ്സണൽ അസസ്മെന്റ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പൊ ഇന്ത്യ എടുക്കുവാണെങ്കിൽ 140 കോടി ജനങ്ങൾ ഉള്ളൊരു കൺട്രിയാണ്. ഇതിൽ തന്നെ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയനിലും ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ്, കൺസംപ്ഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, അവരുടെ ടേസ്റ്റുകൾ, പ്രിഫറൻസുകൾ, അവരിഷ്ടപ്പെടുന്ന ആരോമ ഡിഫറെൻ്റ് ആണ്. അത്രയും പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു എല്ലാ ഇന്ത്യക്കാരെയും യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ഫുഡ് കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലല്ല. ചിലപ്പോൾ ചില ഐറ്റംസ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ ഡേ ടു ഡേ ലൈഫിന്റെ പാർട്ടായിട്ടുള്ള ഫുഡുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റീജിയണൽ ബ്രാൻഡുകളെ കൂടുതൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപടി നിലനിർത്തുകയും ചെയ്യുന്നു, അവരുടെ റെസിപ്പീസ് മാറ്റാൻ നിലനിർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീജിയണൽ ബ്രാൻഡുകളെ അക്വയർ ചെയ്യുന്നു. അതോടെ ആ മാർക്കറ്റ് ആ കമ്പനിയുടെ കയ്യിലാവും. അതാണ് ഇപ്പൊ കമ്പനികൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഒരിക്കലും അതിലൊരു മാറ്റം വരുത്തുന്നില്ല. ആ റീജിയണൽ ബ്രാൻഡിനെ അക്വയർ ചെയ്യുന്നു, അതിന്റെ റെസിപ്പീസ് മാറ്റുന്നില്ല, അതിന്റെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇമേജ്, ബ്രാൻഡ് ഇമേജ് മാറ്റുന്നില്ല. പലപ്പോഴും അക്വയർ ചെയ്യുന്ന കമ്പനി ഫ്രണ്ട് ലൈനിലേക്ക് വരുന്നേയില്ല, കാരണം കസ്റ്റമേഴ്സിനൊരു അതിനു കൺഫ്യൂഷൻ ഉണ്ടാവരുന്നു. അങ്ങനെ ഒരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അക്വിസിഷൻ ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത് മാർക്കറ്റിൽ. ഒരുപാട് അക്വിസിഷൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഡയസ്പോറ വേൾഡ് വൈഡ് നിറഞ്ഞിരു, അതായത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡയസ്പോറ ഉണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ 2 എന്ന് പറയുന്നത് അതാണ്. താങ്കളെപ്പോഴുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ന്യൂസിലൻഡ്, യു എസ്, യു കെ, യൂറോപ്പ് മുഴുവൻ, ഓസ്ട്രേലിയ, അതുപോലെ കാനഡ, ഇത്രയും രാജ്യങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന കസ്റ്റമേഴ്സ്, അവരുടെ അടുത്തേക്കും കൂടെ എത്താൻ ഈ ഒരു ബ്രാൻഡ് മതി. അവരുടെ ട്രഡീഷണൽ ഫുഡ്സ് അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. വലിയൊരു മാർക്കറ്റാണ് ഇതിലൂടെ തുറന്നു കാണുന്നത്.
നല്ലൊരു ബിസിനസ്
അപ്രോച്ചാണ് ഇപ്പം നമ്മൾ ഇപ്പൊ കണ്ടുവരുന്നത്. ഇത്രയും ബ്രാൻഡ്സ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷനും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുന്നത് സാമ്പാറായിരിക്കാം അല്ലെങ്കിൽ തേങ്ങയായിരിക്കാം. അത് ന്യൂസിലൻഡിലുള്ള മലയാളികൾ, നമ്മളിപ്പം ന്യൂസിലൻഡിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്, എന്തുകൊണ്ട് അവര് വിഷ്ണുഭവൻ എന്ന പ്രോഡക്റ്റ് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷിക്കണം.
മലയാളികളുടെ ഒരു നേച്ചർ, അവർക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ പ്രോഡക്റ്റിനെ വിടില്ല. ഞങ്ങൾ ബ്രാഹ്മിൻസിലൂടെ അതിന്റെ ആ ഒരു ബ്ലെസ്സിങ് അനുഭവിച്ചതാണ്. കാരണം ഇന്ന് ബ്രാഹ്മിൻസിനെ ബ്രാഹ്മിൻസ് ആക്കിയത് മലയാളികളാണ്. ഞങ്ങളൊരു പ്രീമിയം ബ്രാൻഡായിരുന്നു, ബാക്കിയുള്ള ബ്രാൻഡുകളെക്കാൾ അല്പം കോസ്റ്റ്ലി ആയിരുന്നു. അതിന്റെ കാരണം അതിലുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, റോ മെറ്റീരിയൽസ്, പ്രീമിയം ക്വാളിറ്റി റോ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരുന്നത് ബ്രാഹ്മിൻസിലെല്ലാം. അപ്പം ഇന്നും ബ്രാഹ്മിൻസിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലോയൽറ്റിയാണ്. ഈ ലോയൽറ്റി വിഷ്ണുഭവനിൽ ഉറപ്പായിട്ടും കിട്ടും. കാരണം ഒരിക്കൽ വിഷ്ണുഭവന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കുന്ന കസ്റ്റമർക്ക്, ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ഫുഡിലും ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല ഫുഡ് കസ്റ്റമർക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അത് കസ്റ്റമർ കഴിക്കുമ്പോൾ ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു ഫീൽ ഉണ്ടാവും. അതൊരു എക്സ് ഫാക്ടർ ഉണ്ട്. കാരണം 100 സ്ത്രീകളാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാക്ടറികളിൽ. അവര് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ റിലീജിയസ് ആയിട്ട് നല്ല ക്വാളിറ്റി ഫുഡ് വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ആ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലെസ്സിങ്ങും അതിന്റെ ഒരു എന്താ
പറയുക ഇൻഗ്രീഡിയന്റ്
അവരുടെ മനസ്സ് നല്ല ഫുഡും സന്തോഷത്തോടുകൂടി നല്ല ഫുഡ് കുക്ക് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ മനസ്സ് കണ്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ എക്സ് ഫാക്ടർ അതാണ്. അത് വർക്ക് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ വിഷ്ണുഭവൻ യൂസ് ചെയ്ത് നോക്കുന്ന കസ്റ്റമേഴ്സിന് ആ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു 100% എയർ ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണെന്നൊന്നും പറയുന്നില്ല. തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അത് മുമ്പ് പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അതിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും.
ന്യൂസിലൻഡിലുള്ള മലയാളികൾക്ക് ഉറപ്പോടെ വിഷ്ണുഭവൻ എന്ന പ്രോഡക്റ്റ് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷിക്കാം. കാരണം ബ്രാഹ്മിൻ ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പുറകിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ആ എക്സ് ഫാക്ടർ, ഇപ്പൊ ശ്രീനാഥ് പറഞ്ഞ ആ എക്സ് ഫാക്ടർ നമ്മുടെ പ്രേക്ഷകർ കേട്ടും രുചിച്ചും മനസ്സിലാക്കണം. ഭാവിയിൽ ഇനിയും എന്തെങ്കിലും എക്സ്പാൻഷൻ പ്രോഗ്രാം ഇപ്പൊ മനസ്സിലുണ്ടോ?
തീർച്ചയായിട്ടും. നമ്മള് യൂറോപ്യൻ മാർക്കറ്റ് നമ്മളുടെ ഒരു അടുത്ത എക്സ്പാൻഷൻ പ്ലാനിലുണ്ട്. യൂറോപ്പിൽ നമ്മുടെ ഒരു ഓൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ തന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഭാവിയിൽ യൂറോപ്പിൽ നിന്നും അത് എക്സ്പാൻഡ് ചെയ്ത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് മാർക്കറ്റിലോട്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ ആശംസയോടെ വളരെ നന്ദി, നമസ്കാരം. ഈ ഒരു ന്യൂസിലൻഡ് വിസിറ്റിന്റെ സമയത്ത് മലയാളം എഫ് എമ്മിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയധികം സമയം ചെലവാക്കിയതിലും ഫുഡ് സേഫ്റ്റിയെക്കുറിച്ചും പെസ്റ്റിസൈഡ് ഫ്രീ ആണെന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രിസർവ് ചെയ്യുന്നതും ഒക്കെ ഇത്ര വിശദീകരിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞതിന് വളരെയധികം സന്തോഷം. താങ്ക് യു.
നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ബ്രാഹ്മിൻ ഫുഡ്സിന്റെ ഫൌണ്ടിംഗ് ഫാമിലി മെമ്പറും വിഷ്ണുഭവൻ ഫുഡ്സിന്റെ MDയുമായ ശ്രീനാഥ് വിഷ്ണുവും മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുനൂസുമായുള്ള അഭിമുഖം. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.
നിന്നു വന്ന ഇടയ കന്യകേ വയന പൂത്ത വഴിയിലെന്ത് വെറുതെ നിൽക്കുന്നേ ആദ്യമായി കണ്ടു
നിന്നെ കാണാൻ കണ്ണുകൾ പുണ്യം ചെയ്തു
യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ
Yeah.
വന്നത് അറയിലിവൾ ആരും കാണാതിന്നു വന്നു പ്രേമലോലയായി ചെഞ്ചൊടിയിനതൻ പുഞ്ചിരിയിൽ തൂവെണ്ണിലാവുതിന്നു കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ
പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
Each week is in the moment of it, I'm on the path. Please try to change. Discover your voice at Planet FM. We're a not-for-profit, community-focused radio station offering brand new studios, training, and support to help you create your own show. Whether you're a group or an individual with a story to tell, Planet FM is where your ideas come alive. Join our diverse community of creators and share your message with the world. 104.6 Planet FM.
ਪੰਜਾਬੀ ਮੇਰੀ ਜਾਨ ਵਰਗੀ, ਪੰਜਾਬੀ ਮੇਰੀ ਪਹਿਚਾਣ ਵਰਗੀ, ਪੰਜਾਬੀ ਬਜ਼ੁਰਗ ਦੀ ਦੁਆ ਵਰਗੀ, ਪੰਜਾਬੀ ਨਿਰੇ ਖੁਦਾ ਵਰਗੀ, ਪੰਜਾਬੀ ਨਾਨਕ ਦੀ ਰਬਾਬ ਵਰਗੀ, ਪੰਜਾਬੀ ਕੋਰੇ ਜਵਾਬ ਵਰਗੀ, ਪੰਜਾਬੀ ਚਮਕਦੇ ਆਫਤਾਬ ਵਰਗੀ, ਪੰਜਾਬੀ ਨੈਣਾ ਦੇ ਨੀਰ ਵਰਗੀ, ਪੰਜਾਬੀ ਸੱਜਣਾ ਦੇ ਨਾਂ ਵਰਗੀ ਤੇ ਪੰਜਾਬੀ ਬੋਰਡ ਦੀ ਛਾਂ ਵਰਗੀ। ਭੁੱਲ ਕੇ ਵੀ ਨਾ ਇਸ ਨੂੰ ਭੁਲਾਉਣਾ, ਕਿਉਂਕਿ ਸਾਡੀ ਪੰਜਾਬੀ ਹੈ ਮਾਂ ਵਰਗੀ। ਸੁਣਦੇ ਰਹਿਣਾ ਪ੍ਰੋਗਰਾਮ ਨੱਚਦਾ ਪੰਜਾਬ, ਹਰ ਮੰਗਲਵਾਰ ਦੀ ਸ਼ਾਮ 3:15 ਤੋਂ ਲੈ ਕੇ 4:45 ਤੱਕ। ਬਣੇ ਰਹੋ ਨੱਚਦਾ ਪੰਜਾਬ ਦੀ ਟੀਮ ਅਮਰੀਕ ਜੀ ਤੇ ਰੀਨਾ ਸਿੰਘ ਦੇ ਨਾਲ। ਧੰਨਵਾਦ ਜੀ। ਨੱਚਦਾ ਪੰਜਾਬ 104.6 ਪਲੈਨਟ FM ਤੇ ਆਨਲਾਈਨ ਸੁਣਨ ਲਈ www.planetaudio.org.nz/nachdapanjab।
Love Biffles, taking the dog out for our nails.
Sparkling waters.
The harbour is absolutely amazing.
Green city.
I think is evergreen.
Different cultures.
And many languages and the enrichment through all the different cultures, faiths.
Auckland is very multicultural.
It's home and something's always happening.
It's home. Loving Auckland. Our diverse city. planetaudio.org.nz.
Hear the latest episodes of Malayalam FM anytime online at planetaudio.org.nz. And they'll be back on air tomorrow evening at 10 to 5 with a program dedicated to Malayali cinema. This is 104.6 Planet FM. Ifayakane, it's an hour of radio by and for Romanian Aucklanders coming up with Romani Plaithedor on air at 8:30.
E mohi ana koe ki te kōrero Māori.
Taringa is a bilingual program produced by Te Wānanga o Aotearoa, exploring a range of concepts in English and Te Reo Māori. You can hear Taringa on 104.6 Planet FM every Friday at 3:50 p.m. And to catch up on more episodes or to find out more about the program, visit Te Wānanga o Aotearoa website, twoa.ac.nz, and search Taringa. Me ako tahi tato. Let's learn together.
Join me, Nick Petulovich, on Dalmatian Radio on Planet 104.6 every Tuesday night from 7:20, where I inform you on what's happening at the Auckland Dalmatian Cultural Society and also play the latest and greatest music from the various regions of the former Yugoslavia. You can also log on to Planet FM's website, planetaudio.org.nz/Dalmatian Radio, where you can listen to our radio program anywhere in the world and also download it. That's Dalmatian Radio on Planet 104.6 every Tuesday night from 7:20. I look forward to your company. Dovi Genia.
Auckland începe inițiativa Zero Waste. Risipă zero. Împreună putem atinge acest prag până în anul 2040. Sunt multe feluri prin care fiecare dintre noi putem reduce risipa și recicla. Ceea ce reciclăm trebuie să fie bine curățat și să nu aibă urme de mâncare. Pentru mai multe detalii, vizitați makethemostofwaste.co.nz. Împreună putem proteja mediul înconjurător și spune nu risipei.
Support through New Zealand On Air. Complete the application on planetaudio.org.nz/make radio.
today like Eeyore. Thank you for everything. I'm up to slay away all that Eno energy. Feeling okay in the falling of my psyche. Healing in pieces, Odepua growing.
Hit it with the beautiful brown eyes. Ninja dark hair, goose looking all nice. Brown in my skin to bring that spice. No shame in the game, I'll say that twice. Hit it with the beautiful brown eyes. Ninja dark hair, goose looking all nice. Brown in my skin to bring that spice. No shame in the game, I said that twice. These city lights in the CBD. These city lights in the CBD. Flashing by pretty girls in the city. Vibe all night, go on, get down, get busy.
This a pretty girl club with the bad man on what he need. Triple business, stand proud, cause we know what's up. Pretty girls rise up, guts boys show up. You already know who about to turn up. Urban needles don't know how to stop. Pop it up, but just pop, lock, and drop. Never ever let that energy flop. Self-love, help me get right on top.
I'm a dance like no, nobody's watching me. I'm a dance like no, nobody's watching me. I'm a dance like no, nobody's watching me. I'm a dance like no, nobody's watching me.
Nobody's watching, and if they are, they might start catching. Phillies with a B and W, yeah, that's me. Too busy for the job, but they won't snatch me. No, I thought I'm not to eat it representing. The fang on the we out of the CBD. Shout out to my crew, true as can be. Roll with my click down Courtney. 545 up and down the country, doing what we do. Best we stay hungry. Big plans from above, give me the money. We walk out of, you can't trust me. I'm too true, can't you recognize? The bad man, I want he near in real life. They told me, yeah, I'm a real nice guy. For a gold that I knew, I'm big enough for that ride. Ain't it with the beautiful brown eyes, natural dark hair, who's looking all nice. Proud of my skin, I bring that spice. No shame in the game, said that three times.
Wake up today like Eeyore. Thank you for everything. I'm up to slay away all that Eno energy. Feeling okay in the falling of my psyche. Healing in pieces, Odepua growing.
These city lights in the CBD. These city lights in the CBD. Flashing by pretty girls in the city. Vibe all night, go on, get down, get busy.
This a pretty girl club. This a pretty girl club. This a pretty girl club.
I'ma dance like no, nobody's watching me. I'ma dance like no, nobody's watching me.
It's a pretty girl club, club. It's a pretty girl club with the bad man on the wing. It's a pretty girl club.
I'ma dance like no, nobody's watching me. 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 Nobody's watching me. Nobody's watching me. Everybody's watching me. Me.
decolonize your mind, decolonize your eyes, decolonize between the thighs, decolonize and get wise, decolonize your ears. I could have all year, fuck your ear behind your ear, cause it's silent time and not to wait here. My 30 is 23, oh, you know me, fake it, what you say, see. Just a sanctuary for the Mardi Pacific, artists like me. For the spellcasters, how can we pass this? Sit around masters, pack your car in the vow of a karma, come on, you are now one of us.
기대되는 금요일 아침 뮤직 라운지에 놀러 오신 것을 환영합니다. 저는 뮤직 라운지의 유쾌한 남자 이석헌
그리고 상쾌한 여자 김지수입니다.
매주 금요일 10시 15분부터 11시까지
유쾌, 상쾌, 통쾌한 음악과 이야기들로 가득한 뮤직 라운지에 놀러 오세요.
잊지 마세요. 금요일 아침 10시 15분부터 11시까지입니다.
행복한 하루 되세요.
កម្មវិធីផ្សាយវិទ្យុខ្មែរនៅម៉ោងជូននៅព័ត៌មានទាន់ហេតុការណ៍ពីកម្ពុជានិងព័ត៌មានសំខាន់ៗក្នុងប្រទេសញូហ្សេឡង់ការផ្សាយនឹងអប់រំក្នុងវិស័យព្រះពុទ្ធសាសនាវិទ្យុខ្មែរផ្សាយជារៀងរាល់ថ្ងៃអាទិត្យពីម៉ោង 2:30 រសៀលទៅដល់ម៉ោង 3:30 រសៀលតាមរលកធារកាស 101.6 planetaudio.nz/radio-khmer.
Cry out to me.
will be the answer to the race. This misprotest.